പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായി യേശു ഉദീരണം ചെയ്ത വിലാപമാണ് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു വിലാപഗാനം, യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, പ്രബോധനങ്ങൾ എല്ലാം വ്യക്തമാക്കുന്ന ഒരു വാക്യമാണിത്. ഒരു പ്രത്യേക കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. നമ്മൾ കാണുകയുണ്ടായി സമ്പത്തിനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ കാഴ്ചപ്പാട്. ഒരു ഭാഗത്തുനിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സമ്പത്ത്. അത് ദൈവം സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് സമൃദ്ധമായി ലഭിക്കുന്നു എന്ന കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ തന്നെ സമ്പത്ത്, ഭൗതിക സമ്പത്ത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പര്യാപ്തമായൊരു ശക്തിയായി തീരാം എന്നുള്ള സൂചനയും നൽകുന്നുണ്ട് പഴയ നിയമത്തിൽ. പല വിധത്തിലാണ് ഇപ്രകാരം സമ്പത്തൊരു അപകടമായി തീരുന്നത്. ഒന്ന്, അന്യർക്ക് കൂടി അവകാശപ്പെട്ടത് സ്വന്തമാക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. രണ്ട്, സമ്പത്ത് അമിതമായ സ്വാശ്രയ ബോധം നൽകുന്നു. തന്നിൽ തന്നെ ആശ്രയിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാനും, അതോടൊപ്പം താനാണിതെല്ലാം നേടിയെടുത്തത് എന്ന ആ ഒരു അഹങ്കാരത്തിലേക്ക് നയിക്കാനും സമ്പത്തിന് സാധിക്കും. അങ്ങനെ സാവകാശം സമ്പത്ത് ദൈവത്തിൻ്റെ സ്ഥാനം തന്നെ കരസ്ഥമാക്കുന്നതായിട്ട് കാണാം. ദൈവമില്ലാത്തവനായിട്ടാണ് സമ്പന്നനെ ചില ഭാഗങ്ങളിലൊക്കെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത്. മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല. മൂഢൻ എന്നത് ബൈബിൾ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ സമ്പന്നൻ്റെ പര്യായമായിട്ടാണ് കാണുന്നത്. പഴയ നിയമത്തിൽ പലപ്പോഴും സമ്പന്നൻ അക്രമിയായും രക്തദാഹിയായും നിയമനിഷേധകനായും ദൈവദൂഷകനായും ദൈവവിചാരമില്ലാത്ത നിരീശ്വരനായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എല്ലാമല്ല, പക്ഷേ ഈ രണ്ട് സാധ്യതകളും സമ്പത്തിനെ സംബന്ധിച്ച് ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഏകപക്ഷീയമായി സമ്പത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു അനുഗ്രഹമാണെന്നോ ശാപമാണെന്നോ പറയാനാവില്ല. എങ്ങനെ ഒരാൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഒരാൾ സമ്പാദിക്കുന്നു, എങ്ങനെ വിനിമയം ചെയ്യുന്നു, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും സമ്പത്ത് നന്മയോ തിന്മയോ ആകുന്നത്. ദൈവം നൽകിയ വലിയ ദാനമാണ്, എല്ലാവർക്കുമായി നൽകിയ ദാനം, അത് എല്ലാവർക്കുമായി ഉപയോഗിക്കുകയും ചെയ്യണം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നത്. എന്തായിരുന്നു യേശുവിൻ്റെ സമീപനം? എന്തുകൊണ്ടാണ് യേശു സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് ഉദീരണം ചെയ്യുന്നത്? അതിന് സമാന്തരമായിട്ടുള്ള യേശുവിൻ്റെ വാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിന് കാരണമെടുത്തു പറയുന്നത് നിങ്ങൾ ദരിദ്രരായതുകൊണ്ടല്ല, ദാരിദ്ര്യം ഭാഗ്യമായതുകൊണ്ടല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി രാജ്യം നൽകാൻ പോകുന്നു. നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകും. സമൂഹം നിങ്ങളെ വെറുത്താലും പുറംതള്ളിയാലും ദൈവം നിങ്ങളെ വെറുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ശപിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾ ഓർക്കണം, ദൈവം നിങ്ങളോടുകൂടിയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്, ദൈവരാജ്യം നിങ്ങളുടേതാണ്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ദരിദ്രർക്ക് യേശു നൽകുന്നത്. അതുപോലെ തന്നെ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറഞ്ഞിട്ട് ഉടനെ ആവർത്തിക്കുന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സമ്പത്തിനോടുള്ള യേശുവിൻ്റെ സമീപനം എന്ന് അല്പം കൂടി അടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിലും സമ്പത്തിനെ അതിൽ തന്നെ ഒരു തിന്മയായി ചിത്രീകരിക്കുന്നില്ല. സമ്പന്നരെല്ലാം മോശക്കാരാണെന്നും യേശു പറയുന്നുമില്ല. ഉദാഹരണത്തിന്, യേശുവിന് തന്നെ സമ്പന്നരായ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. പല സമ്പന്നരായ സുഹൃത്തുക്കളുടെയും വീടുകളിൽ യേശു പോയിട്ടുണ്ട്, അവരുടെ വിരുന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അവിടെ അന്തി ഉറങ്ങിയിട്ടുണ്ട്. മാർത്തയുടെയും മറിയത്തിൻ്റെയും കഥ വ്യക്തമാണ്. പലപ്പോഴും യാത്രാമധ്യേ അവരുടെ ഭവനത്തിൽ യേശു കയറി താമസിച്ചിട്ടുണ്ട്. തീരെ ദരിദ്രരായവരല്ല, അവർ സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. ലാസറും അവൻ്റെ സഹോദരിമാരും ജീവിച്ചിരുന്നത്. നിക്കാദേമോസ്, അരിമത്തിയക്കാരൻ ജോസഫ്, ഇതൊക്കെ യേശുവിൻ്റെ സമ്പന്നരായ സുഹൃത്തുക്കളാണ്. സക്കേവൂസ് വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് സമ്പത്ത് കുറേയെല്ലാം അദ്ദേഹം ദാനം ചെയ്തു. പൂർണ്ണമായും ദരിദ്രനായി എന്ന് പറയാനാവില്ല. അന്ത്യത്താഴ്വേളയിൽ യേശു വിരുന്നൊരുക്കാനായിട്ട് കൊടുക്കുന്ന വലിയൊരു മാളിക മുറിയാണ് അത്. സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൗഹൃദമുള്ളൊരു വ്യക്തിയുടേതായിരുന്നു ഈ മാളിക മുറി. ഇങ്ങനെ അനേകം സമ്പന്നരുടെ സൗഹൃദം യേശു സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ വീടുകളിൽ വിരുന്നിന് പോയിട്ടുണ്ട്. അനേകം തവണ വിരുന്നിന് പോകുന്ന കഥകൾ സുവിശേഷന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമ്പന്നരെ വെറുത്തുപേക്ഷിക്കുകയോ അവരെ അവഗണിച്ചു മാറ്റി നിർത്തുകയോ ചെയ്തു എന്ന് പറയാനാവില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം സമ്പത്തിനെക്കുറിച്ചുള്ള സമ്പന്നരോടുള്ള യേശുവിൻ്റെ സമീപനത്തെ മുഴുവനായി മനസ്സിലാക്കി എന്ന് പറയാനാവില്ല. സമ്പത്തുണ്ടാകുന്ന അതിൽ തന്നെ നന്മയാണെന്നോ തിന്മയാണെന്നോ യേശു പറയുകയില്ല. പക്ഷേ എന്താണ് സമ്പത്തിൻ്റെ ലക്ഷ്യം, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാവുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ യേശു പഠിപ്പിക്കാറുണ്ട്, കാണിച്ചു തരുന്നുമുണ്ട്. ആദ്യത്തേത് യേശുവിൻ്റെ തന്നെ മാതൃകയാണ്. സ്വന്തമായൊരു പണിശാല ഉണ്ടായിരുന്ന വ്യക്തിയാണ് യേശു എന്ന് വേണം സുവിശേഷങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ. ജോസഫ് എന്ന ആശാരിയുടെ മകനായിട്ടാണ് യേശു ജനിച്ചതും വളർന്നതും. ജോസഫിന് ശേഷം ആ പണിശാലയുടെ ഉപയോഗം, ഉടമസ്ഥാവകാശമൊക്കെ യേശുവിൻ്റേതായിരുന്നിരിക്കാൻ തീർച്ചയായും സാധ്യതയുണ്ട്. നസറത്തിലെ ആശാരി എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ സ്വന്തമായി പണിശാല ഉണ്ടായിരുന്ന വ്യക്തി തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവനോട് യേശു ഇപ്രകാരം പറയുന്നത്. ലൂക്കാ എഴുതിയ സുവിശേഷം 9:57-59 വാക്യങ്ങളിൽ അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്കും ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. മനുഷ്യപുത്രൻ എന്നത് തന്നെക്കുറിച്ച് തന്നെയുള്ള പ്രയോഗമാണെന്ന് വ്യക്തമാണ്. അപ്പോൾ തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുവനായി, വീടില്ലാത്തവനായി, കയറിക്കിടക്കാൻ ഇടമില്ലാത്തവനായിട്ടാണ് യേശുവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്തു ഭക്ഷിക്കുമെന്നോ എന്തുടുക്കുമെന്നോ എവിടെ കിടന്നുറങ്ങുമെന്നോ തീർച്ചയില്ല. സ്വന്തമായി ഒന്നുമില്ലാത്തവനായിത്തീരുന്നു. സ്വന്തമായി ഒന്നുമില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ യേശു സ്വയം സ്വീകരിച്ചു ഈ ദാരിദ്ര്യം. സ്വയം സ്വീകരിച്ച ദാരിദ്ര്യം, ആത്മനാവരിച്ച ദാരിദ്ര്യം, അത് ഭൗതികമായ ദാരിദ്ര്യം കൂടിയായിരുന്നു. ഇപ്പോഴേ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ യേശു തൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് എടുത്തു കാണിക്കുന്നെങ്കിൽ ധനികരെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് മുൻപിലുണ്ടാവണം. തനിക്കുണ്ടായിരുന്നതെല്ലാം ദാനമായി ഉപേക്ഷിച്ചതിന് ശേഷമാണ് യേശു തൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. അതുപോലെ തന്നെ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോട് യേശു പറയുന്ന കാര്യമുണ്ട്. ധനികനായൊരു യുവാവ് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് വന്നു. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 10:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സമാന്തര സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം തന്നെ. ധനികനായ മനുഷ്യനെന്നാണ് ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ പറയുക. ഒരധികാരി അവനോട് ചോദിച്ചു, 18:10, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാനെന്തു ചെയ്യണം? ധനവാനായൊരു യുവാവ് വന്ന് ചോദിച്ചുവെന്നാണ് മർക്കോസ് പറയുന്നത്. അതിന് യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, നീ പ്രമാണങ്ങൾ അനുസരിക്കണം, ആ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നു ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞപ്പോഴേ യേശു അവന് പറയും, നിനക്ക് ഒരു കുറവുണ്ട്, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ വലിയ സമ്പത്തുണ്ടായിരുന്നത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, വിറ്റുപേക്ഷിക്കുക മാത്രമല്ല, അത് ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രയോ ദുഷ്കരം. അപ്പോൾ സമ്പത്ത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു മറികടക്കാനാവാത്ത വിലങ്ങതടിയായി നിൽക്കുന്നു, പ്രതിബന്ധമായി നിൽക്കുന്നു എന്ന സൂചനയാണ് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുക. വലിയ സമ്പത്തുണ്ടായിരുന്ന വ്യക്തി അവൻ വിഷാദത്തോടെ മടങ്ങിപ്പോയി എന്ന് മർക്കോസിന് സുവിശേഷത്തിൽ കാണാം. അപ്പോഴാണ് യേശു പറയുക, എത്രയോ ദുഷ്കരമാണ് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ സമ്പത്ത് ഒരു അപകടമായി തീരണം എന്നില്ല, പക്ഷേ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു പ്രതിബന്ധമായി തീരാം. ദൈവരാജ്യത്തേക്കാൾ കൂടുതൽ ആകർഷകമായി സമ്പത്തും അത് തരുന്ന സുഖ സൗകര്യങ്ങളും അനുഭവപ്പെട്ടു എന്ന് വരാം. ഉള്ളത് പങ്കുവയ്ക്കാനായിട്ട് മനുഷ്യൻ വിസമ്മതിക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്ന് ഇതാണ്, സമ്പത്ത് ഒരു അപകടമായി തീരാം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വിലങ്ങതടിയും വിഘാതവുമായി നിൽക്കാം. അതിൻ്റെ രണ്ട് വശങ്ങൾ യേശു വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് രണ്ട് ഉദാഹരണങ്ങളിലൂടെ, രണ്ട് ഉപമകളിലൂടെ. ലൂക്കാ എഴുതിയ സുവിശേഷം 12:10 ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനുമായി ബന്ധപ്പെടുത്തി ഒരു ഉപമ യേശു പറയുന്നുണ്ട്, ധനികനായ ഒരു വ്യക്തിയുടെ ഉപമ. 12:13-21 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണം. യേശു ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സമ്പത്ത് ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. സമ്പത്ത് അത്യാഗ്രഹത്തിലേക്ക് നയിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പകരം കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനുള്ള ത്വരയായിരിക്കും. അങ്ങനെ സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റാരെക്കുറിച്ചും ചിന്തയുണ്ടായി എന്ന് വരില്ല. നാളെയെക്കുറിച്ചുള്ള ചിന്തയുമില്ല. നാളെ എനിക്കത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ സമ്പാദിക്കാമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിത്തീരുന്നു. അത് വിശദമാക്കാൻ വേണ്ടിയാണ് ഈ ഉപമ അവിടുന്ന് പറയുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഇവിടെ ഞാൻ എൻ്റെ എന്ന ചിന്ത മാത്രമേയുള്ളൂ. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തയില്ല. വിശക്കുന്ന ചുറ്റുപാടുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തയില്ല. എനിക്കിതെല്ലാം ദാനമായി നൽകിയതാണെന്ന് ചിന്തയില്ല. ഇതെല്ലാം ദൈവം തന്നതാണെന്ന് ചിന്തയുമില്ല. ഞാനും എൻ്റെ സമ്പത്തും എന്നു മാത്രം. അപ്പോഴും സമ്പത്ത് എടുത്ത് വരുത്തുന്ന വലിയ ഒരു വിന, ഒരു ദുരന്തമാണ് യേശുവിൻ്റെ എടുത്ത് പറയുക. ദൈവത്തെ കാണുന്നതിന് വിഘാതമായി നിൽക്കുന്നു സമ്പത്ത്. സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള ശ്രമത്തിൽ ആ സമ്പത്ത് ദാനമായി നൽകും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അഥവാ സമ്പത്ത് തന്നെ ദൈവമായി മാറുന്നു. അതാണ് മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി യേശു പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6:24 24 വാക്യത്തിൽ, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്ന ഒന്നാണ് മാമോൻ അഥവാ ധനം. അപ്പോൾ ഈ ധനവാനെ കുറിച്ച് യേശു പറയുന്നത് പോഷണം എന്നാണ്. അതാണ് അവനോട് പറയുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, 12:20 ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിന് നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. ഭോഷൻ എന്നാൽ ബുദ്ധിയില്ലാത്തവന് നല്ല അർത്ഥം. യഥാർത്ഥമായ കാര്യങ്ങൾ അറിയേണ്ടത് അറിയാത്തവനാണ്. യഥാർത്ഥമായ ജ്ഞാനമില്ലാത്തവനാണ്. യഥാർത്ഥമായ ജ്ഞാനം ദൈവജ്ഞാനമാണ്. ദൈവത്തെ അറിയാത്തവൻ, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് സ്വയം രൂപപ്പെടുത്താത്തവൻ, സ്വയം തീരുമാനങ്ങൾ എടുക്കാത്തവൻ, അവനെയാണ് ഭോഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ധനികൻ ഭോഷനാണ്. അവൻ്റെ ജീവൻ ഇന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഈ സമ്പാദിച്ചതിലെ മാർക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ധനത്തെ സംബന്ധിച്ചുള്ള യേശുവിൻ്റെ രണ്ടാമത്തെ കാഴ്ചപ്പാട് ഇതാണ്. അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ധനം കയറിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ നിരീശ്വരനാക്കുന്നു. യഥാർത്ഥമായ ജീവൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. ഇനിയുമുണ്ട് ധനത്തിൻ്റെതായ പ്രശ്നങ്ങൾ. അത് വേറൊരു ഉപമയിലൂടെയാണ് യേശു പറയുന്നത്. ധനം മനുഷ്യനെ സഹോദരനെ കാണുന്നതിൽ നിന്ന് വിലക്കുന്നു, വിലങ്ങതടിയായി നിൽക്കുന്നു. ലൂക്കാ എഴുതിയ സുവിശേഷം 16:10 നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമയുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. അത് എപ്രകാരമാണ് ധനം വിനിയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് യേശു പറയുക. അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളുവിൻ. ഈ സമ്പത്ത് നിങ്ങളെ കൈവിടുമ്പോൾ അവർ സ്വർഗീയ കൂടാരങ്ങൾ നിങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്നത്. അതിൽ തന്നെ അധാർമികമാണ്. പക്ഷേ ആ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു നിത്യജീവനിലേക്കുള്ള യാത്രയ്ക്ക് ഉപാധിയായിത്തീരുന്നു, സഹായമായിത്തീരുന്നു, പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറയുന്നത്. ധനവാനെക്കുറിച്ച് യേശു പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ധനവാനുണ്ടായിരുന്നു, അവന് പേരില്ല, എവിടെയാണെന്ന് പറയുന്നില്ല. അവൻ്റെ പ്രത്യേകത ഇതാണ്, അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ തെറ്റാണെന്ന് ആരും പറയില്ല. നന്നായി വസ്ത്രം ധരിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക, എല്ലാ ദിവസവും സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. ദൈവം നൽകിയതാണ് ഈ ഭൂമിയും അതിലെ വിഭവങ്ങളും, മനുഷ്യൻ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഒരാൾ സമൃദ്ധമായി സുഖമായി ഭക്ഷിക്കുമ്പോൾ അവൻ്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രൻ കിടക്കുന്നു, ലാസർ എന്നൊരു ദരിദ്രൻ. അവൻ്റെ ഈ ദരിദ്രൻ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഉച്ചിഷ്ടം കൊണ്ട് പോലും ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ലഭിച്ചില്ല. കാരണം സമൃദ്ധമായി ഭക്ഷിക്കുന്ന ഈ ധനികൻ തൻ്റെ പടിവാതിക്കൽ കിടന്ന ലാസറെ കണ്ടില്ല, അഥവാ കണ്ടിട്ടും അവനെ പരിഗണിച്ചില്ല. ഇതാണ് ധനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ധനം വർദ്ധിക്കും തോറും പരിഗണന കുറയുന്നു, കാരുണ്യമില്ലാതാകുന്നു, അയൽക്കാരനെ കാണാൻ കഴിയാതെ പോകുന്നു. ധനികർ അവരുടേതായ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു, അവിടെ പാവപ്പെട്ടവന് പ്രവേശനമില്ല. പാവപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ധനികൻ ചിന്തിക്കുന്നുമില്ല. അപ്പോഴേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് യേശുവിടെ പഠിപ്പിച്ചത്. ധനം ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്നു. നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ, അപ്പോൾ ഞാൻ എന്നതിനപ്പുറത്ത് സഹോദരനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ചിന്തിക്കാനായിട്ട് കാരണമായി തീരുന്നില്ല. അതുപോലെ തന്നെ ധനം സമ്പാദിക്കുന്ന മാർഗവും അനീതി നിറഞ്ഞതാവാം. ഒരു ഉദാഹരണം മാത്രം എടുത്തു കാണിക്കട്ടെ ധനസമ്പാദനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ. അനേകം മനുഷ്യ വ്യക്തികൾ വലിയ തുകകൾ ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നതായിട്ട് കണ്ടു. യേശു ദേവാലയ നിക്ഷേപത്തിൽ, അവിടെ ദേവാലയത്തിൽ നിക്ഷേപിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരു വിധവയുമുണ്ടായിരുന്നു. ആ വിധവ നിക്ഷേപിച്ചത് ഒരു ചെറിയ തുകയാണ്, ഏറ്റവും വിലക്കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ. അവൾ തനിക്കുള്ളത് മുഴുവനും നിക്ഷേപിക്കുകയായിരുന്നു. ഇങ്ങനെ തനിക്കുള്ള സമ്പത്ത് മുഴുവനും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയെ യേശു പുകഴ്ത്തുന്നു. പക്ഷേ ആ പുകഴ്ത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 12:39-40 വാക്യങ്ങൾ. നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിലും മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളിൽ ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും. വിധവകളുടെ വീട് വിഴുങ്ങുന്ന, ദീർഘമായി പ്രാർത്ഥിക്കുന്ന നടിക്കുന്ന നിയമജ്ഞന്മാരെ കുറിച്ച് അവനോട് പറയുക, വിധവകളുടെ വീട് വിഴുങ്ങി വലിയ സമ്പന്നരായിത്തീരുകയാണ്. പാവപ്പെട്ടവൻ്റെത് കൂടി സ്വന്തമാക്കിക്കൊണ്ടാണ് വലിയ സമ്പന്നരായിത്തീരുന്നത്. അപ്പോഴേ പ്രവാചകന്മാർ കണ്ടതുപോലെ തന്നെ അനീതിയിൽ അടിയുറച്ചതാണ് സമ്പത്ത് പങ്കുവയ്ക്കേണ്ടതിന് പകരം സ്വന്തമായി സൂക്ഷിക്കുന്നു. ഇനി എന്താണ് ഇത് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാനമായി കൊടുക്കണം. എല്ലാവർക്കുമായി ലഭിച്ചിരിക്കുന്ന സമ്പത്ത് ദാനമായി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ദാനമായി കൊടുക്കാത്തവൻ, അവൻ ധനികനാണ്, അവന് ഭാവിയെക്കുറിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇതുകൊണ്ടാണ് യേശു ദുരിതമെന്ന് പറയുന്നത്. നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയമാണ്. ഇന്ന് നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിക്കുന്നു, സുഖമായി കഴിയുന്നു. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ദയനീയമാണ്, വിലപനീയമാണ്. നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ദൈവത്തിന് ലഭിക്കുന്ന ജീവൻ പ്രതീക്ഷിക്കാനില്ലാത്തവർ ഇത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. പോഷ, ഇന്നു രാത്രി നിന്റെ ജീവൻ അവകാശപ്പെടും. അപ്പോൾ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതായിരിക്കും? അപ്പോൾ ദൈവത്തെ പരിഗണിക്കാതെ, നാളെയെക്കുറിച്ച് ചിന്തിക്കാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ ഇന്ന് സുഖമായി കഴിയാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട്, അനീതിയിൽ അടിയുറച്ച് ജീവിക്കാനായിട്ട് നിർബന്ധിക്കുന്നത് കൊണ്ട് സമ്പത്ത് ദൂഷിച്ചതായിത്തീരുന്നു, പാപത്തിനുള്ള കാരണമായിത്തീരുന്നു. പുതിയ നിയമത്തിലെ മൊത്തം കാഴ്ചപ്പാടും ഇതുതന്നെയാണ്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആദ്യ ശിക്ഷ്യ സമൂഹം ചെയ്തത് തങ്ങളുടെ സ്വത്തുക്കൾ പൊതുവായി കരുതുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ ആദിമ സമൂഹത്തിൻ്റെ ഒരു ചിത്രം എടുത്തു കാണിക്കുന്നുണ്ട്. 4:32-34 വാക്യങ്ങൾ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരേ ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. 34-ാമത്തെ വാക്യത്തിൽ അവരുടെയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴ് സമ്പത്ത് എപ്രകാരം കൈകാര്യം ചെയ്യണം എന്ന യേശുവിൻ്റെ പ്രബോധനം മനസ്സിലാക്കിയവരാണ് അവർ. അവർ പങ്കുവയ്ക്കാൻ തയ്യാറായി. അപ്പോഴ് സ്വകാര്യ സ്വത്തിനോ സ്വാശ്രയത്തിനോ ആയിരുന്നില്ല പ്രത്യേകത. എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് ലഭിക്കുന്നത് എല്ലാവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധമാവുകയും ചെയ്തു. സമ്പത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ വിഗ്രഹാരാധനയായിട്ടാണ് വിശുദ്ധ പൗലോസും പറയുക. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന് കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:5 വാക്യത്തിൽ പറയും. എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ദ്രവ്യാഗ്രഹമാണ് എന്ന് തിമോത്തിക്ക് എഴുതിയ 1 ലേഖനം 6:6-10 വരെയുള്ള വാക്യങ്ങളും കാണും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് ദൈവഭക്തി നല്ല കാര്യമാണ്. പക്ഷേ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഇങ്ങനെ ധനമോഹം തിന്മകളിലേക്ക് നയിക്കുമ്പോൾ മനുഷ്യനിലെ വിവേചനമുണ്ടാകുന്നു, ധനവാനും ദരിദ്രനുമുണ്ടാകുന്നു. ധനവാന്മാരെ ബഹുമാനിക്കുകയും ദരിദ്രരെ അവഹേളിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്ന സമൂഹത്തിന് എതിരെയാണ് യാക്കോബിൻ്റെ ലേഖനം 2:5 5-13 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നത്. 5-ാമത്തെ അധ്യായം യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രകാരം കാണും. 5-ാം അധ്യായം 1-6 വാക്യങ്ങളിൽ ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു പോയിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവലിച്ചു പോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാടുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നത് അന്യായമായി പിടിച്ചു പറിച്ചത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ധനികരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയാൻ ഉള്ള കാരണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്രബോധനമാണിത്. ദൈവം നൽകിയതാണ് സമ്പത്ത്, ദൈവത്തിൻ്റെതാണ് ഭൂമി, നമ്മളാരും ഇതിൻ്റെ ഉടമസ്ഥാവകാശക്കാരല്ല. ഇവിടെ ജീവിക്കാനും ആവശ്യമായത് വിനയത്തോടുകൂടി സ്വീകരിക്കാനും മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. എല്ലാവർക്കുമായി ദൈവം നൽകിയിരിക്കുന്ന ഭൂമിയിലിന്ന് ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് സ്വന്തമാക്കി മാറ്റിവെച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടാനുള്ളത് കിട്ടാതെ പോകും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിൽ ഈ ഭൂമിയിലെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ വിനിയോഗിക്കാനാണ് യേശു പഠിപ്പിക്കുക. അത് ചെയ്യാതെ വരുമ്പോൾ ഒരുവൻ ധനികനായിത്തീരുന്നു. ആ ധനികന് ദൈവരാജ്യ പ്രവേശനം ഉണ്ടാവുകയില്ല. അവൻ്റെ ദയ നില എത്രയോ ദയനീയം, എത്രയോ വിലപനീയം. ഇന്ന് ആഡംബരപൂർവ്വം ജീവിക്കുന്നു, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവനായി കരുതുന്നു. പക്ഷേ അവൻ്റെ സ്ഥാനം ഏറ്റവും അടിത്തട്ടിലാണ്, ശിക്ഷയുടെ എന്ന് യേശു പഠിപ്പിക്കുക. അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടാണ് ഒരു വിലാപഗാനം പോലെ ആലപിക്കുന്നത്. സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, കാരണം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. ഇതുതന്നെയാണ് സമൃദ്ധിയിൽ കഴിയുന്നവർ, വിശപ്പനുഭവിക്കാതെ സംതൃപ്തരായി കഴിയുന്നവർ, എല്ലാ സന്തോഷവുമുള്ളവർ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്, ദാനമായി ലഭിക്കുന്നത് എല്ലാവരുമായി പങ്കുവയ്ക്കുവാനും ഉള്ള ആഹ്വാനമാണ് യേശു ഈ പ്രബോധനത്തിലൂടെ നൽകുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദാനമായി നൽകുന്ന അവിടുത്തെ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നശ്വരമായ സമ്പത്തിൽ ആശ്രയം വയ്ക്കാതെ അതെല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്ന അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും കൂടിയുള്ള കൃപ, സന്മനസ് ഔദാര്യം ഞങ്ങൾക്കെല്ലാവർക്കും കൊണ്ട് പ്രദാനം ചെയ്യണമേ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു എന്നറിയിച്ചത് കർത്താവേ. ആശ്വാസം ഇവിടം കൊണ്ട് അവസാനിക്കാതെ നിത്യമായ ആശ്വാസവും സത്യമായ ജീവനും ഞങ്ങൾക്കെല്ലാവർക്കും കൊണ്ട് പ്രദാനം ചെയ്യണമേ. അതിന് അനുസൃതമായി ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര